Namah Shivai. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ഐശ്വര്യത്തെ കാണിക്കുന്നു. ഹോമാർത്ഥ ഹോമത്തിന് വേണ്ടിയുള്ള, അതായത് ഈ മന്ത്രങ്ങൾ ചൊല്ലി ഹോമം ചെയ്യണം. ഹോമാർത്ഥ അഗ്നിയിൽ ഹൈസ് അർപ്പിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള മന്ത്ര ഉച്ചന്തി അനയന്തി വിതന്മാന വിസ്താരയന്തി തനൂതേഹേ തത്കർമ്മത്വ ദേവഹന്തി ആനയന്തി ആനയിക്കട്ടെ പ്രാർത്ഥനയാണ്. വിതന്മാന വിസ്താരയന്തി വലുതാക്കട്ടെ, വിസ്തീർണമുള്ളതാക്കട്ടെ. വിതന്മാന വിസ്താരയന്തി എങ്ങനെ അർത്ഥമെന്ന് പറയുന്നു? തനൂതേഹി തത്കർമ്മ തനുധാതു തത്കർമ്മം, അതാണ് അതിന്റെ അർത്ഥം. അതാണ് ധാത്വ അർത്ഥം ക്രിയാതാണ്. വലുതാക്കുക കുർബാന നിർവർത്തയന്തി അച്ചീരം അച്ചീരം അചിരം ക്ഷിപ്രം വേഗം ഛാന്തസ്വദീർഘ അചിരം എന്നാണ് പ്രയോഗിക്കുന്നത്. വേദത്തിൽ അച്ചീരം എന്ന് ഉപയോഗിച്ചു ചിരം ആ കുർബാന. ഇതെല്ലാം വലുതാക്കട്ടെ, കൊണ്ടുവരട്ടെ വേഗം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് എന്തിനെ കൊണ്ടുവരട്ടെ എന്നാണ്, ആർക്കാണ് അതാദ്യം പറയുന്നത്? ആത്മനഹ മമ, എനിക്കിതെല്ലാം ലഭിക്കട്ടെ എന്നാണ്. ശ്രീ ഐശ്വര്യം കിമിത്യഹ വാസാംസി വസ്ത്രാണി മമദാവശ്ചാബ്ദാശ്ചര്യാവത്. വസ്ത്രം വസ്ത്രാണി വസ്ത്രം വേണം. മമ ഗാവസ്ഥ ഗാസ്ഥ ഗോക്കളെ ദ്വിതീയ ബഹുമാനം ഗാസ്റ്റ് പ്രഥമ ബഹുമാനത്തിലാണ് ഗാവഹ. കർമ്മമാണ് ദ്വിതീയ ബഹുമാനമാക്കി. പശുക്കൾ വരട്ടെ, വസ്ത്രങ്ങൾ ഉണ്ടാകട്ടെ, അന്നപാനേജ സർവത, സദാ അന്നപാനം ലഭിക്കട്ടെ. സാധാരണ മനുഷ്യന്റെ കാമ്യമായ വിഷയങ്ങളെ പ്രാർത്ഥിക്കുന്നു, കാമനകൾ, വസ്ത്രം, അന്നപാനം, ഗോ എന്ന് പറയുമ്പോൾ സമ്പത്ത്, ഇതെല്ലാം ഉണ്ടാകട്ടെ. തത്വമേ ശ്രീയം ആവഹ ഏവമാദീനി കുർവാണ ശ്രീയാക്കാം തത്വമേധ നിർവർത്തന പരം ആവഹാനയ. ഏവമാദീനി കുർവാണ ശ്രീഹി, ഇതിനെയെല്ലാം നൽകുന്നതായ ഐശ്വര്യം, ഐശ്വര്യം അത് ഉണ്ടാകട്ടെ എന്ന് അതാണ് തത്വ മേ ശ്രീയം ആവഹ. തഥ അനന്തരം, അതിനുശേഷം മേധ നിർവർത്തന പരം, ആദ്യം ബുദ്ധി ഉണ്ടാവട്ടെ, ആ ബുദ്ധി ഉണ്ടായതിന് ശേഷം ഇതെല്ലാം ഉണ്ടാവട്ടെ, സമ്പത്തുണ്ടാവട്ടെ എന്ന്. ഇവിടെ രണ്ടു കാര്യങ്ങളാണ്, ബുദ്ധി മറ്റൊന്ന് സമ്പത്ത്, ഐശ്വര്യം ഇതുണ്ടാവട്ടെ. അനയ അമേധസോഹി ശ്രീരമേധി, ഇവിടെ ആദ്യം മേധ ബുദ്ധി, രണ്ടാമത് സമ്പത്ത്, ഇതെല്ലാം എന്തിനു വേണ്ടി പറയുന്നു? മേധസ് ബുദ്ധിയില്ലാത്തവന്, വിവേകമില്ലാത്തവനാണ് ശ്രീഹി അനർത്ഥായി, അവൻ ഐശ്വര്യം അനർത്ഥത്തിനായി തീരും, ഐശ്വര്യം അനർത്ഥത്തെ ഉണ്ടാക്കും. ബുദ്ധി എന്നതിലൂടെ വിവേകം, വിവേകമില്ലാത്തവൻ ഐശ്വര്യം കൊണ്ട് മതമത്സരങ്ങളെല്ലാം ഉണ്ടാകും, മതമനർത്ഥത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് പറയുന്നു തത്വം ആദ്യം ബുദ്ധി മേധ, തുടർന്ന് ഐശ്വര്യം. കിം വിശിഷ്ടം, എങ്ങനെ, എന്താണ് ഐശ്വര്യത്തിൽ, എന്തൊക്കെയാണ് ലഭിക്കേണ്ടത് പറയുന്നു. ലോമസ അജ അവി ആദി യുക്താം അന്വേഷ്ട പശുതി സംയുക്താം ആവഹ. ഇത് ഇവിടെ ഹവിസർപ്പിക്കുകയാണ്, സ്വാഹ എന്ന് പറഞ്ഞു. സാധാരണ ഓരോ ഫലങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ഹവിസർപ്പിക്കുന്നത് പോലെ നടക്കുന്ന പോലെ ഇവിടെയും പറയുന്നു. എന്താണ് അജ അവ്യാധിയുക്താം, കോലാട്, ചെമ്മതിയാട്, ലോമസം, അതിനെ വളർത്തുന്ന രോമത്തിന് വേണ്ടിയാണ് കമ്പിളി, അങ്ങനെയുള്ള ധാരാളം രോമങ്ങളുള്ള ആട്, അന്വേഷിച്ച പശുതി, മറ്റ് ജീവികൾ ഉപയോഗമുള്ള സംയുക്താം അവഹ, അതൊക്കെ ആയിരുന്നു അന്നത്തെ സമ്പത്ത്. ഇത്യധികാര, ഇതാരോടാണ് പ്രാർത്ഥിക്കുന്നത്? മുമ്പ് പറഞ്ഞത് ചന്ദസാം വിഷഭു എന്ന് പറഞ്ഞ ഓങ്കാരത്തിനാണ്, അധികാര അതാണ് പ്രകടനം, ഓങ്കാരത്തിന്റെ പ്രകടനമാണ്. അതുകൊണ്ട് ഓങ്കാരം, ഓങ്കാരത്തിലൂടെ ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഏവ വിസമ്പദ്ധ്യതയിൽ, എനിക്ക് ധാരാളം സമ്പത്തുണ്ടാവട്ടെ. സ്വഹ, സ്വഹാകാരോ ഹോമാർത്ഥ മന്ത്ര മന്ത്രജ്ഞാപനാർത്ഥ, ഹോമം മന്ത്രമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഹ ഉപയോഗിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും സ്വാഹ എന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഹോമത്തിന് വേണ്ടിയുള്ളതാണ്, ഹവിസ് അഗ്നിയിൽ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ ഈ മന്ത്രം ചൊല്ലി ഹവിസ് അർപ്പിക്കണം. ആയന്തുമാവിധി വിവിധേന സംബന്ധം അടുത്തു വരുന്നത് ബ്രഹ്മചാരണു വിമായന്തു പ്രമായന്തു ദമായന്തു സമായന്തു ഇത്യാദി, അതിന്റെ ഭാഗമാണ്, ഐശ്വര്യത്തിന്റെ ഭാഗമാണ് മാ വി എന്തു ബ്രഹ്മചാരിണ മാ വി എന്തു സ്വഹ ബ്രഹ്മചാരിണ മാ പ്ര എന്തു സ്വഹ. ഉപസർഗങ്ങളെല്ലാം ക്രിയോട് ചേർക്കും. ബ്രഹ്മചാരിണ ദ എന്തു മാ എന്നെ, മാ എന്ന് പറയുന്നത് എല്ലായിടത്തും മാ എന്നെ നിങ്ങളെ പ്രാപിക്കട്ടെ. മാ മാ സ ആ എന്തു ബ്രഹ്മചാരിണ സ്വാഹ. ഇത് വൈദിക ഗുരുകുലത്തിലാണ് മന്ത്രം ഉച്ചരിക്കുന്നത്. ആചാര്യന്മാരും അധ്യേതാക്കളും ഒരുമിച്ചത് ഉച്ചരിക്കുകയാണ്, ചൊല്ലിക്കൊടുക്കുന്നു, ഉച്ചരിക്കുന്നു. അവിടെ ഇത് ഹോമത്തിന് ഉപയോഗിക്കുന്നു. ബ്രഹ്മചാരണ ആ എന്തോ എന്ന് പറയുന്നു. ബ്രഹ്മചാരികൾ വന്നു ചേരട്ടെ. ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ വേദ അധ്യയനത്തിന് വേണ്ടി വ്രതത്തെ അനുഷ്ഠിക്കുന്ന ആണ് ബ്രഹ്മചാരി. അതാണ് അതിന്റെ വൈദികമായിട്ടുള്ള അർത്ഥം. അത് പിന്നീടാണ് മറ്റർത്ഥങ്ങളൊക്കെ വന്നത്. വേദ അധ്യയനം ചെയ്യുന്നതിന് നിയമപൂർവ്വം ഗുരുകുലത്തിൽ വസിക്കുന്നു എന്ന് ബ്രഹ്മചാരി. അങ്ങനെയുള്ള ബ്രഹ്മചാരികൾ വന്നു ചേരട്ടെ, ഗുരുകുലത്തിലേക്ക് വന്നു ചേരട്ടെ, സ്വാഹ അർപ്പിക്കുന്നു. ഐശ്വര്യത്തിന്റെ ഭാവം പറഞ്ഞു. ഈ വേദം അധ്യയന അധ്യാപന പരമ്പരയിലൂടെയാണ് നിലനിൽക്കുന്നത്. അത് അധ്യയനത്തിനാണില്ലെങ്കിൽ ഈ വൈദിക പാരമ്പര്യം നഷ്ടപ്പെട്ടു. അത് നിലനിൽക്കണം. ആ പരമ്പരയിലാണ് ഈ ആത്മജ്ഞാനവും ഉപാസനകളും എല്ലാം നിലനിൽക്കുന്നത്. ആ പരമ്പരയെ നിലനിൽക്കണമെങ്കിൽ അധ്യയനം അധ്യാപനം അത് തുടർന്ന് നടക്കും. അത് നടക്കണമെങ്കിൽ അധ്യേതാക്കൾ വേണം, അവിടെ അത് പഠിക്കുന്നവർ വേണം. അവരാണിവിടെ പ്രാർത്ഥിക്കുന്നത്, ബ്രഹ്മചാരണ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഐശ്വര്യത്തിന്റെ ഭാഗമാണ്. വന്നു ചേരട്ടെ, ആയെന്തോ വന്നു ചേരട്ടെ. അതിനെയും പറയും, എല്ലാ ഭാഗത്തു നിന്നും വന്നു ചേരട്ടെ സ്വാഹ. ഇത് പറഞ്ഞുകൊണ്ട് ഇത് ഉപാസനയാണ്, ഉപാസനയുടെ ഭാഗമാണ്. വി എന്തു ബ്രഹ്മചാരണം അത് തുടർന്നു വരുന്ന ഭാഗങ്ങൾ പലതരത്തിലും ഇങ്ങനെയുള്ള ബ്രഹ്മചാരികൾ വന്നാൽ പോരാ, ഉറക്കം തോന്നിയുള്ള വന്നാൽ പോരാ. നീ എന്തു വിശിഷ്ടമായ ബ്രഹ്മചാരികൾ വരട്ടെ പ്രാർത്ഥിക്കുന്നു. യോഗ്യത ഉള്ളവർ വേദം ചെല്ലുമ്പോൾ ഉറങ്ങിപ്പോകാത്തവര്. നീ എന്തു ബ്രഹ്മചാരണ ഹസ്വഹ പ്ര എന്തു ബ്രഹ്മചാരണ പ്രതിഷ്ഠമായ എല്ലാ ഗുണങ്ങളുമുള്ള ഗ്രഹണ ധാരണ പടുക്കളായ അതാണ്, അങ്ങനെയുള്ളവർ വരട്ടെ. അതാണ് യോഗ്യത, പ്രധാനമായ യോഗ്യത. ഗ്രഹിക്കാനും ഗ്രഹിച്ച് ധരിക്കാനും യോഗ്യത ഉള്ളത്, അങ്ങനെയുള്ളവർ വരട്ടെ. മന്ദബുദ്ധിയുള്ള ഒരുപാട് കൂടിയിട്ട് കാര്യമില്ല. ഇവരെല്ലാം വേണം. എന്ത് ബ്രഹ്മചാരണ സ്വാഹ സമതമാതി ഗുണങ്ങളുള്ളവർ വരട്ടെ. പറയുന്നു സന്മായന്തു സത്മായന്തു ബ്രഹ്മചാരണ സ്വാഹ സമതമാതി യോഗ്യത ഉള്ളവർ. കാരണം ഗുരുകുലത്തിൽ അടങ്ങി നിന്ന് അധ്യയനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് പൂർത്തിയാക്കും. ഗുരുകുലത്തിൽ വന്നാൽ പോരാ, അധ്യയനം പൂർത്തിയാക്കി സമാവർത്തനം കഴിഞ്ഞ് മടങ്ങിപ്പോണം. മതമാതികളവനായിരിക്കും. മടങ്ങിപ്പോകുമ്പോൾ അവരോട് പറയുന്ന ഉപദേശങ്ങൾ എല്ലാം പറയുന്നുണ്ട്, അധ്യയനം പൂർത്തിയാക്കണം. അതുകൊണ്ട് അങ്ങനെ യോഗ്യതകളുള്ള ബ്രഹ്മചാരികൾ വന്നു ചേരട്ടെ. വേദ പാരമ്പര്യം നിലനിൽക്കട്ടെ, വിദ്യാ പാരമ്പര്യം ഉപാസനയുടെ പാരമ്പര്യം നിലനിൽക്കട്ടെ. അതെല്ലാം ഐശ്വര്യത്തിന്റെ ഭാഗമാണ്. അതും ഇവിടെ ഉപാസന രൂപത്തിൽ പറയുന്നു. വഹന്തി വിതന്മാന കുർവാണ ചീരമാത്മന വാസാംസി മമ ഗാവസ്ഥ അന്നപാനേജ സർവത തതോ മേ ശ്രിയമാവഹ ഹോമശാംബശുഭിസ്സഹ സ്വാഹ ആമായന്തു ബ്രഹ്മചാരിണ സ്വാഹ വിമായന്തു ബ്രഹ്മചാരിണ സ്വാഹ പ്രമായന്തു ബ്രഹ്മചാരിണ സ്വാഹ ദമായന്തു ബ്രഹ്മചാരിണ സ്വാഹ സമായന്തു ബ്രഹ്മചാരിണ സ്വാഹ യശോ ജനേ അസാനി സ്വാഹ ശ്രേയാൻ വസ്യസോ അസാനി സ്വാഹ തം ത്വാ ഭഗ പ്രവിശാനി സ്വാഹ സമാ ഭഗ പ്രവിശ സ്വാഹ തസ്മിൻ സഹസ്രശാഖേ നിഭഗഹം ത്വയി സ്മൃജേ സ്വാഹ യുധാപഹ പ്രവതായന്തി യുധാമാസ അഹർജരം ഏവം ബ്രഹ്മചാരിണഃ ധാതരായം ദുസ്സർവതഃ സ്വാഹ പ്രതിവേശോസി പ്രമാഭാഹി പ്രമാപദ്യസ്വ. ഹോമത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത്. യേശോ യശസ്വി ജനേ ജനസമൂഹേ അസാനി ഭവാനി. താൻ യശസ്വിയായി തീരട്ടെ, ജനേ ജനസമൂഹേ അസാനി ഭവാനി. ഇവിടെ ആ ഉപാസകന്റെ പ്രാർത്ഥനയുണ്ട്, താൻ യശസ്വിയായി തീരട്ടെ, കീർത്തിയുള്ളവനായി തീരട്ടെ, ഇവിടെ ജനസമൂഹത്തിന് അങ്ങനെ ഭവിക്കട്ടെ എന്ന്. ശ്രേയാൻ പ്രശസ്യതരോ വസ്യസോ വസീയസോ വസുതര വസുമുത്തര അസാനി. ശ്രേയം പ്രശസ്യതരോ, വളരെ പ്രശസ്തമായ തരത്തിൽ വസ്യസോ വസീയസോ. വസ്യസോ എന്നുള്ളതിന് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു, വസ്യസോ വസീയസോ വസുതര വസുമുത്തര അസാനി. ഇവിടെ വസു എന്ന് പറയുന്ന ശീലം അർത്ഥത്തിലുള്ളതാണ്, ശ്രേഷ്ഠമായ ശീലത്തോടുകൂടിയതാകട്ടെ എന്ന് പറയാം. അങ്ങനെ പറയാം. ഇനി ആച്ഛാദനം എന്നുള്ള അർത്ഥമുണ്ട്, ആ അർത്ഥത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഗുരുകുലത്തിൽ താമസിക്കുകയാണ് ബ്രഹ്മചാരികൾ. പരന്റെ അന്യന്റെ ദോഷങ്ങളെ ആച്ഛാദനം ചെയ്യുന്ന ശീലമുള്ളവനാകട്ടെ, എന്നുവെച്ചാൽ പരദോഷം പറയാത്തവനാകട്ടെ, പരദോഷണം പറയാത്തവനാകട്ടെ, അങ്ങനെയൊരർത്ഥം പറയാം. കാരണം കുറച്ചധികം ആൾക്കാർ അവരടുത്ത് താമസിക്കുമ്പോൾ പരദോഷണം പോലുള്ള കാര്യങ്ങളുണ്ടായാൽ അടിയും പിടിയെല്ലാം നടക്കും. അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ, പരദോഷാച്ഛാദനം ശീലനായിരിക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും എല്ലാം പറഞ്ഞ് തമ്മിൽ തല്ലാതിരിക്കട്ടെ സ്വാഹ. പിന്നെ വസിക്കുന്നവനെന്നുള്ള അർത്ഥമുണ്ട്, ആ അർത്ഥത്തിനും പറയാം. ദീർഘകാലം ഗുരുകുലത്തിൽ താമസിക്കുന്നവനാകട്ടെ, എന്നുവെച്ചാൽ ഈ വിദ്യ പൂർത്തിയാക്കുന്നവനാകട്ടെ, വേദാധ്യയനം സമാവർത്തനം വരെ ഗുരുകുലത്തിൽ കഴിയട്ടെ, അങ്ങനെയാണ്. അങ്ങനെ പല അർത്ഥങ്ങളുടെ പറയാം. ഇനി മുമ്പ് പറഞ്ഞതുപോലെ വസുവിന് സമ്പത്ത് എന്നർത്ഥമുണ്ട്. വസുധനം, ധാരാളം സമ്പത്ത്, എല്ലാ തരത്തിലുള്ള സമ്പത്ത്. സമ്പത്ത് എന്ന് പറയുമ്പോൾ പശുക്കളും മറ്റും മാത്രമല്ല, സദ്ഗുണങ്ങളും സമ്പത്താണ്. ഈ സമ്പത്തും ആയിത്തീരട്ടെ, ഉള്ളവനാകട്ടെ എന്ന്. ആത്മവിദ്യയുടെ പ്രകടനത്തിൽ സാധാരണ ത്യാഗത്തെ കുറിച്ച് പറയും, എല്ലാം ഉപേക്ഷിക്കുന്നവനാകട്ടെ. ഇവിടെ ഉപാസനയുടെ സന്ദർഭത്തിൽ സമ്പത്ത് ഐശ്വര്യങ്ങളെല്ലാം പറയും. ഇതെങ്ങനെ ആത്മീയത കൊണ്ട് ചേരും? ഭാഷകാരം പറയുന്നത് ആത്മീയത എന്നും സമ്പത്ത് വേണ്ടാന്നല്ല, ആത്മീയതയ്ക്ക് സമ്പത്തൊക്കെ ആവശ്യമാണ്, പ്രത്യേകിച്ചും കർമ്മത്തിന് ഉപാസനയ്ക്ക് സമ്പത്ത് ആവശ്യമാണ്. ഇവിടെ ഗുരുകുലത്തിൽ താമസിച്ച് വേദാധ്യയനം ചെയ്യുന്ന ബ്രഹ്മചാരിയാണ് പ്രാർത്ഥിക്കുന്നത്. വേദാധ്യയനം ചെയ്യുന്ന ഒരുവന് കർമ്മം ചെയ്യേണ്ടി വരും. വേദാധ്യയനം വേദാധ്യയനത്തോടൊപ്പമുണ്ട് നിത്യസന്ധിയും മറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഒരുവൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ കർമ്മങ്ങളുണ്ട്, നിത്യാഗ്നിഹോത്രവും മറ്റും. ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്ന സമ്പത്ത് വേണം. കർമ്മങ്ങളെല്ലാം ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ ദുരിതക്ഷയത്തിന് വേണ്ടി. ആ ദുരിതക്ഷയത്തിന് വേണ്ടി കർമ്മം ചെയ്യണമെങ്കിൽ സമ്പത്ത് വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർമ്മം, അടുത്ത ഭാഷകാരം പറയും, ധനം ച കർമാർത്ഥം, ധനം കർമ്മത്തിന് വേണ്ടി വേണം. കർമ്മച്ച ഉപാത്ത ദുരിതക്ഷയായ, ദുരിതം ക്ഷയിക്കുന്നതിന് കർമ്മം വേണം. തക്ഷേഹി വിദ്യാപ്രകാശത്തെ, ആ ദുരിതം ക്ഷയിച്ചാലേ ഒരുവന് വിദ്യ പ്രകാശിക്കത്തുള്ളൂ. ആവർത്തിച്ച് ശ്രമവും മറ്റും ചെയ്താലും സാധനങ്ങൾ അനുഷ്ഠിച്ചാലും ദുരിതം ക്ഷയിച്ചാലേ വിദ്യ പ്രകാശിക്കും. അപ്പൊ ത്യാഗം എന്ന് പറയുന്നത് ആ ദുരിതം ക്ഷയിച്ചവൻ, കർമ്മയൊന്നും ആവശ്യമില്ലാത്തത്. അവന് പിന്നെ ശ്രീ ഒന്നും ആഗ്രഹിക്കുന്നില്ല, യശസ് ആഗ്രഹിക്കുന്നില്ല. അവന് ദുരിതം ക്ഷയിച്ചിരിക്കുന്നതുകൊണ്ട് അവന്റെ സാധന ഫലവത്താകും. ശ്രവണ മനനങ്ങളെല്ലാം വിദ്യാപ്രാപ്തിക്ക് ഹേതുക്കളാകുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അവന് മുൻപാണ് വേദാധ്യയനം ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ദുരിതം ക്ഷയിച്ചിട്ടില്ലെങ്കിൽ അത് ക്ഷയിക്കണം, അതിനുവേണ്ടി തന്നെ ആവശ്യമാണ് യശസ്സും ആവശ്യമാണ്. കാരണം അവന്റെ ജ്ഞാനത്തിലൂടെയും ഉപാസനയിലൂടെയും കർമ്മത്തിലൂടെയും എല്ലാം അവൻ പ്രശസ്തനാണ്. അവൻ പ്രശസ്തനായാലേ പിന്നെ അവന് പിന്തുടച്ചക്കാരെ കിട്ടും. അവനിൽ നിന്ന് വീണ്ടും അധ്യയനം ചെയ്യുന്നതിന് മറ്റും അധ്യയനത്തിനും ഉപാസനയിലും മറ്റും ജ്ഞാനത്തിനും മറ്റും പ്രശസ്തനായാലേ കിട്ടും. അവന് പ്രശസ്തി ആവശ്യമാണ്. ഇതെല്ലാം മുഖ്യമായിട്ടും ആ വിദ്യാസമ്പ്രദായത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഇതെല്ലാം ആവശ്യമാണ്. ഗുരുകുലത്തിൽ ബ്രഹ്മചാരികളെല്ലാം കഴിയുന്നു, വേദാധ്യയനം ചെയ്യുന്നു, സമ്പത്തില്ലാതെ അത് സാധ്യമല്ല. പഴയ ഗുരുകുലങ്ങളെല്ലാം വളരെ സമ്പന്നമായിരുന്നു, ആയിരക്കണക്കിന് ഗോക്കളും ഗോസമ്പത്തും മറ്റും ഉണ്ടായിരുന്നായിരുന്നു. സമ്പത്തുണ്ടായാലേ നടക്കത്തുള്ളൂ, വിദ്യയുടെ സമ്പത്തിനെ ആശ്രയിച്ചിട്ടാണ്. ആധ്യാത്മികമായ പോലെ സമ്പത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് കൂടെ പറയുന്നത്. ഈശോ ജനി അസാനി സ്വാഹ ശ്രേയാൻ വസിസോ അസാനി സ്വാഹ തം ത്വാഭഗ പ്രവിശാനി സ്വാഹ കിഞ്ചാത്തം ബ്രഹ്മണ ക്വശഭൂതം ത്വാത്വം ഹേ ഭഗ ഭഗവൻ ഭോജാവാൻ പ്രവിശാനി പ്രവിശ്യ അനന്യത്വ അനന്യ ത്വദാത്മേവ ഭവാനി ഭഗ അതയോ ഭഗവൻ പറയുന്നു. കിഞ്ച ഇവിടെ എന്താണ് യച്ഛന്തസാമിഷഭോ എന്ന് പറഞ്ഞ ആ ഓങ്കാരത്തിനോടാണ് ഈ പ്രാർത്ഥനകളെന്ന്. തം ബ്രഹ്മണ കോശഭൂതം, ബ്രഹ്മത്തിന്റെ കോശമാണ്, പ്രതീകമാണ്, ബ്രഹ്മത്തിന്റെ നാമമാണ്. ത്വാത്വാം അങ്ങനെയുള്ള നിന്നെ ഹേ ഭഗവാനേ ഭവൻ പൂജാവാൻ ഐശ്വര്യങ്ങളുള്ളവൻ, ഐശ്വര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഐശ്വര്യങ്ങളുള്ളവനാണ് പ്രാർത്ഥിക്കുന്നു. പ്രവിശാനി നിന്നെ ഞാൻ പ്രവേശിക്കട്ടെ, നിന്നിലേക്ക് പ്രവേശിക്കട്ടെ. പ്രവിശ്യ അനന്യത്വ ആത്മേവ ഭവാനി നിന്റെ സ്വരൂപമായി തീരട്ടെ. ആത്യന്തികമായ ലക്ഷ്യം ഇതാണ്. ഏത് സാധന ചെയ്താലും അത് എത്ര അനന്യ തരത്തിലുള്ളതായാലും ശരി, ഉയർന്ന ലക്ഷ്യം എന്ന് മനസ്സിലാണ്. അതിവിടെ ഇടയ്ക്ക് ഓർമ്മിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് സമ്പത്തും ഐശ്വര്യവും പ്രശസ്തിയൊക്കെ ആണെങ്കിലും ആത്യന്തികമായിട്ടെന്താണ്? ഞാൻ നിന്നോട് അനന്യനാണ്, അനന്യ തദാത്മാവ ഞാൻ നിന്റെ സ്വരൂപമാണ്. ഭവാനി പ്രവിശാനി നിന്നിലേക്ക് പ്രവേശിക്കട്ടെ എന്ന്. പ്രവേശിക്കുകയെന്ന് വെച്ചാൽ ഏകമാകുക, ഏകീഭൂതനായി തീരട്ടെ എന്നാണ്. അതിനുവേണ്ടി ഇതെല്ലാം ചെയ്യണം. ഇപ്പോൾ അതാകാൻ കഴിയുന്നില്ല, ഭാവിയിൽ അതായി തീരണം. ആശംസ ഭവാനി ഭവാമ ഭവാമ ലോട്ടിന്റെ രൂപം അങ്ങനെ സംഭവിക്കട്ടെ ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം വേണം. ഇതെല്ലാം കൊണ്ട് നേടേണ്ട പലതുമുണ്ട്. തം ത്വാഭഗ പ്രവിശാനി സ്വാഹ സമോ ഭഗ പ്രവിശ സ്വാഹ സത്വമോ മോ ഭഗ ഭഗവൻ പൂജാമോൻ പ്രവിശ പറയുന്നു. മറിച്ച് ത്വമപി നീം മോ മാം ഭഗ ഭഗവൻ പൂജാവൻ പ്രവിശ എന്നിലേക്ക് പ്രവേശിക്കൂ, ഞാൻ നിന്നിലേക്ക് പ്രവേശിക്കട്ടെ, നീ എന്നിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആമയോഹ ഏകത്വമേവ വസ്തു, നമ്മൾ ഒന്നാകട്ടെ. ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് തികച്ചും ലൗകികമായ ആവശ്യങ്ങളാണ്. പക്ഷേ അതിനിടയ്ക്കും ആത്യന്തികമായി ആ ഏകത്വം സംഭവിക്കണം, നീയും ഞാനും ഒന്നാകണം. അതാണ് ഇവിടെ എല്ലാം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഉപാസനയെ വേണ്ടെന്ന് നിശ്ചയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഉപാസനയിലെല്ലാം ആ ഏകത്വപ്രാപ്തി വരെയുള്ള സർവ്വതും ആവശ്യപ്പെടുകയാണ്. പക്ഷെ അത് മാത്രം ആവശ്യപ്പെടാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതിനുള്ള യോഗ്യത തന്നിരിക്കില്ല. അതിന്റെ യോഗ്യതകളെല്ലാം സമ്പാദിച്ച് ഒടുവിൽ അതായി തീരുക. ഇവിടെ ഉപാസനം ശരിക്കും ലക്ഷ്യബോധമുള്ളവനാണ്. തസ്മിൻ ത്വയി സഹസ്രശാഖി ഭൂദേ ഭേദേ നിമ്രജേ സ്വജാമ്യഹം പാപകൃത്യം തസ്മിൻ സഹസ്രശാഖി ഭഗ ത്വയി അഹം നിമ്രജേ. നീ ഭഗ അഹം ത്വയി മൃജേ, നീ എന്ന് പറയുന്ന വിസർഗത്തെ മൃജേ എന്നുള്ള ക്രിയയോട് ചേർക്കണം. നിമ്രജേ തസ്മിൻ ത്വയി സഹസ്രശാഖി ബഹുഭേദേ, സഹസ്രശാഖകളോടുകൂടിയാണ്, നാനാഭേദങ്ങളോടുകൂടിയിരിക്കുന്നവൻ, നാനാരൂപത്തിലിരിക്കുന്നവൻ ആയ നിന്നെ എന്താണ് ശോധയാമി അഹം പാപകൃത്യം, പാപകൃത്യങ്ങളെ ദുരിതങ്ങളെ അഹം ശോധയാമി, ഞാൻ ശോധന ചെയ്യുന്നു, ഞാൻ ശുദ്ധീകരിക്കുന്നു. ഇത് ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. സർവത്തെയും എന്താണ് ബഹുഭേദേ നാനാരൂപത്തിലിരിക്കുന്നു, നാനാരൂപത്തിലിരിക്കുന്ന നിന്നെ ഞാൻ എന്റെ പാപശോധന അത് ചെയ്യുന്നു, എന്റെ ദുരിതങ്ങളെ ക്ഷയിപ്പിക്കുന്നു അതിനെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഉപാസന. ഈ ഏകത്വം, ഏകത്വത്തെ കുറിച്ച് അറിയണം. വേദാധ്യയനത്തിൽ നിന്നും മനസ്സിലായി തത്വമസി അഹം ബ്രഹ്മാസ്മി. ഈ വാക്യങ്ങളിൽ നിന്നും മനസ്സിലായി ഏകത്വം. പക്ഷെ ആ ഏകത്വത്തെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. അതിന് തടസ്സമായിരിക്കുന്നത് പൂർവാർജിത ദുരിതങ്ങൾ. അതുകൊണ്ട് പറയുന്നു, എന്റെ ആ ദുരിതങ്ങളായി ഞാൻ ശോധയാമി, അതിനെ ശുദ്ധീകരിക്കുന്നു, ശോധന ചെയ്യുന്നു. എല്ലാത്തിലും കർമ്മത്തിലൂടെ ഉപാസനയിലൂടെ എല്ലാം അത്യന്തികമായ ലക്ഷ്യം അതാണ്.